അത് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. അർത്ഥം നോക്കുക, ഖലഖ സൃഷ്ടിച്ചു, സമാവാത് സമാഇന്റെ ജം ആണ് സമാവാത്, സമാഉൻ അതിന്റെ ജം ആണ് സമാവാത്. ഖുർആനിലത് രണ്ട് രൂപത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്, മുഫ്റദായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്, ജം ആയിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. ബിഗൈരി അമദിൻ, അമദ് തൂണുകൾ എന്നാണ് അർത്ഥം. അതിന്റെ മുഫ്റദ് ഇമാദ് എന്നാണ്, തൂണ്. ജം ആണ് അമദ്, തൂണുകൾ. അപ്പൊ തൂണുകൾ കൂടാതെ ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അമദ് തൂണ്. തറവുനഹ, നിങ്ങൾക്ക് കാണാവുന്ന. തറവുന, അതിന്റെ മാതിരി എന്താ തറവുന? റഅ മുലാരി, റഅ കണ്ടു, അതിന്റെ മുലാരിയാണ് യറ. റഅ യറ, യറവുന തറവുന. അപ്പൊ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. ഓരോ പദത്തിന്റെ അർത്ഥങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ മാളി റഅ എന്നുള്ള കണ്ടു. വൽഖാഫിലർലി, അൽഖ ഇടുക എന്നാണ് അർത്ഥം. അൽഖ ഇൽഖി, ഇവിടെ അർത്ഥം വല എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ജഅല, അല്ലെങ്കിൽ ഖലഖ എന്നൊക്കെ പറ. അൽഖ സ്ഥാപിക്കുക. ഫിലർലി ഭൂമിയിൽ, അർള് ഭൂമി. അർള് എന്നുള്ളത് മുഫ്റദായിട്ടാണ് ഖുർആനിൽ വന്നിട്ടുള്ളൂ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ മുഫ്റദാണ് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഉദ്ദേശം എന്താണ്? ജിൻസാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഖുർആനില് അറന്നുള്ളത് ജമ്മായിട്ട് പ്രയോഗിച്ചിട്ടില്ല, മുഫ്റദായിട്ടേ പ്രയോഗിച്ചിട്ടുള്ളൂ. അവിടെ ഉദ്ദേശം എന്താണ്? യുറാദു ബിഹി അൽ ജിൻസ്, ജിൻസാണ് അവിടെ ഉദ്ദേശം. ശരിയിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അർള് ഭൂമി. വാൽഖാഫിൽ അർളി, ഭൂമിയിൽ അവൻ സ്ഥാപിച്ചു, ആക്കി, ഉണ്ടാക്കി, സൃഷ്ടിച്ചു. എന്ത് റവാസിയ? അർസ എന്നാണ് പദം. അർസ യുർസി, അല്ലെങ്കിൽ റസ. റാസിയത്താണ് അതിന്റെ മുഫ്റദ്. റാസിയത്തുൻ, അതിന്റെ ജം ആണ് റവാസി. റാസിയത്തുൻ മുഫ്റദ്, അതിന്റെ ജം ആണ് റവാസി. അർസ എന്നുള്ളതിന്റെ അർത്ഥം ശരിക്ക് കപ്പൽ നങ്കൂരമിട്ട് നിർത്തുന്നതിനാണ്, നങ്കൂര ഇടുന്നതിനാണ് അർസ എന്ന് പ്രയോഗം. നാട്ടുക, തറക്കുക, ആണിയടിച്ച് തറക്കുന്നതിനൊക്കെ പ്രയോഗം അർസ, യുർസ്. ഇവിടെ റവാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽജിബാൽ, പർവ്വതങ്ങളാണ്, പർവ്വതങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. റവാസിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽജിബാൽ. ജിബാലുൻ സവാബിത്, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ എന്നാണ് അവിടെ അർത്ഥം. അവ ഭൂമിയിൽ അവൻ പർവ്വതങ്ങൾ സ്ഥാപിച്ചു. വാർത്തകൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ പദങ്ങൾ ഉണ്ടായത് അർസായി ഉർസി, അല്ലെങ്കിൽ റസ. അതിന്റെ അർത്ഥം നാട്ടുക, കുറ്റി തറക്കുക, കപ്പൽ നങ്കൂരം വിട്ട് നിർത്തുന്നതിനൊക്കെ അത് പ്രയോഗിക്കും. അപ്പൊ അതിന്റെ പദം മനസ്സിലാക്കി. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ റവാസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബാലൻ സവാബിത്ത എന്നുള്ളത്, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, അല്ലെങ്കിൽ ജിബാലൻ മുർത്തഫിയൻ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ എന്നൊക്കെ. അൻ തമീദ ബിക്കം, തമീദ് ഏതാ പദം? മാദ യമീദു എന്നാണ്. മാദ യമീദു മൈത്, മാദ യമീദു മൈത്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കണം. അതിന്റെ അർത്ഥം തഹറക, ഇളുത്തറവ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൻ എന്നുള്ളത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അൻലൻ ഇതൻ കൈ. മാദ യമീദു മൈത്, തഹറക അല്ലെങ്കിൽ ഇളുത്തറവ, ചെരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇളകുക, ചലിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അൻ തമീദ ബിക്കും, നിങ്ങൾ ഇളകിപ്പോകാൻ എന്നല്ല അർത്ഥം, ഇളകിപ്പോകാതിരിക്കാൻ എന്നുള്ളതാണ്. അതെങ്ങനെ അർത്ഥം കിട്ടാന്നുള്ളത് പറഞ്ഞുതരാം. അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ആ ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ, ചാഞ്ഞു പോകാതിരിക്കാൻ, ഇളകാതിരിക്കാൻ ഭൂമിയിൽ അവൻ എന്ത് ചെയ്തു? പർവ്വതങ്ങളെ സ്ഥാപിച്ചു. അല്ല, പർവ്വതങ്ങൾ ജിബാല് തെരഞ്ഞോക്കിയ കിട്ടില്ല, റവാസിയ, റാസിയത്തുൻ റവാസിയ. ഓരോ പദങ്ങളെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ചോ. വബസ്സ ഫീഹ, ബസ്സ അർത്ഥം ഫറക, അല്ലെങ്കിൽ നഷറ. ബസ്സ ഫറക എന്ന് പറഞ്ഞാൽ വിന്യസിപ്പിക്കുക, അല്ലെങ്കിൽ വ്യാപിപ്പിക്കുക. ഖലഖ എന്നൊക്കെ അതിനർത്ഥം പറയാം. വബസ്സ ഫീഹ, ആ ഭൂമിയിൽ അവൻ വ്യാപിപ്പിച്ചു, അല്ലെങ്കിൽ ഫറക. മിൻ കുല്ലി ദാബ്ബതിൻ, ദാബ്ബത്ത്, ദാബ്ബത്ത്, ദബ്ബ അല്ലെങ്കിൽ ദാബ്ബത്ത്. ഖുർആനിൽ ഒന്നിലധികം അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ദാബത്ത് എന്നുള്ളത്. അപ്പൊ അത് മുഫസ്സിറീങ്ങൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ദാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻകുല്ലി ദാബ്ബ, ദാബത്ത്. തിന്നുന്ന കുടിക്കുന്ന എല്ലാറ്റിനും പറയും എന്ത്? ദാബത്ത് എന്ന് പറയും. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന എല്ലാറ്റിനും ദാബത്ത് എന്ന് പറയും. അതല്ലെങ്കിൽ ഇഴഞ്ഞു നടക്കുന്നത്, കയ്യും കാലും കുത്തി നടക്കുന്നത്, നാലുകാലും നടക്കുന്നത്, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ ദാബത്ത് എന്ന് പറയും. കുല്ലുമായ ദുബു അലൽ അർളി ഫഹുവ ദാബ എന്നാണ്. ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ കയ്യും കാലും കുത്തി നടക്കുന്ന, അത് ഖുർആനിൽ തന്നെ പറയത്തുകൾ അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പ്രയോഗിക്കുന്ന ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ദാബത്ത്. അതിനെ അള്ളാഹു സൃഷ്ടിച്ചു, ജന്തുക്കളെ അവൻ സൃഷ്ടിച്ചു, ഹെവാൻ. അപ്പൊ അതാണ് ദാബത്ത്. വേറെ അർത്ഥങ്ങളത് പ്രയോഗിച്ചിട്ടുണ്ടോ ദാബത്ത് എന്നുള്ളത്? അല്ല, സന്ദർഭത്തിനനുസരിച്ചിട്ട് മനസ്സിലാക്കണം. ഡിക്ഷണറിയിൽ തടച്ചം വെച്ചാൽ ചിലപ്പോൾ പൊട്ടത്തരം പറ്റും. വൻസല അൻസല ഇറക്കി, അൻസല ഇൻസലു. അപ്പൊ ആ ഭൂമിയിൽ അവൻ എന്ത് ചെയ്തു? അവസ്ഥാ മിൻകുല്ലി ദാബ, എല്ലാതരം ജന്തുക്കളെയും ജീവികളെയും അവൻ അതിൽ വ്യാപിപ്പിച്ചു, വിന്യസിപ്പിച്ചു. വാൻസല അവൻ ഇറക്കുകയും ചെയ്തു. മിനസ്സമായി സമാ രണ്ടർത്ഥങ്ങൾ പ്രയോഗിക്കും. ഒന്ന് നമുക്ക് മേലെയുള്ള നമുക്ക് മീതെയുള്ള എല്ലാറ്റിനും എന്ത് പറയും? സമാ എന്ന് പറയും. ഇവിടെ ആ അർത്ഥത്തിലാണ്. രണ്ടാമത്തെ അർത്ഥം ആകാശം എന്നുള്ള അർത്ഥത്തിൽ, ഒന്നാമത്തെ ആകാശം, രണ്ടാമത്തെ ആകാശം, മൂന്നാമത്തെ ആകാശം എന്നുള്ള അർത്ഥം. അപ്പൊ സമാക്കെ നമ്മൾ കുറെ കേട്ടതാണ്. പക്ഷെ ഈ അർത്ഥത്തിൽ ഇതിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. നമുക്ക് മീതയുള്ള കുല്ലുമ അല എന്നാണ്, ഉയരത്തിലുള്ള മീതയുള്ള എല്ലാത്തിനും സമ എന്ന് പറയും. ഇവിടെ അർത്ഥമാണ്. അപ്പൊ രണ്ടർത്ഥങ്ങൾ സമാ പ്രയോഗിക്കും. ഒന്ന് നമ്മൾ ഒന്നാം ആകാശം സമാ ദുന്യ ആ ബിന ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും അടുത്ത ആകാശം, ആ അർത്ഥത്തിൽ സമാ. ഒന്നാം ആകാശം രണ്ടാം ആകാശം അങ്ങനെ പോകും, ആ അർത്ഥത്തിൽ വരും. നമുക്ക് മുകളിലുള്ളത് മീതയുള്ളത് എന്നുള്ള അർത്ഥത്തിൽ വരും. ഉപരിയിൽ എന്നുള്ള അർത്ഥം ഇവിടെ രണ്ടാമത്തെ അർത്ഥമാണ്, ഉപരിയിൽ നിന്നുള്ള അർത്ഥം. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയേക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസിന്റെ രീതി അങ്ങനെയാണ്, അർത്ഥം അങ്ങനെ മലയാള ദർശനമൊക്കെ അർത്ഥം വെച്ച് പോകുന്നവർക്ക് അങ്ങനെ പോവാം. ഇവിടെ നമ്മള് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥത്തിലാണ്ടോ കാരണം എന്താന്നുള്ളത് പറഞ്ഞുതരാം. മാ ഇവിടെ മാ എന്ന് പറഞ്ഞാൽ വെള്ളം, ഇവിടെ അർത്ഥം മാത്രമാണ് മാത്തോർ. ഓ അഞ്ചല്ല നാം ഇറക്കി, വിനസമായി ഉപരിയിൽ നിന്ന് മുകളിൽ നിന്ന്. മാ അൽമത്തോർ, അൽമത്തോർ മഴ. ഫാമ്പത്തിന് അമ്പത്ത മുളപ്പിക്ക ഉൽപാദിപ്പിക്ക അമ്പത്ത. ഫീഹ അതില് മിൻകുല്ലി സൗജിൻ കരീം, സൗജ് ഇവിടെ അർത്ഥം നബാത്ത്. കരീം എന്ന് പറഞ്ഞാൽ അർത്ഥം ഹസൻ അല്ലെങ്കിൽ നാഫിയ. ചേർത്തൊന്നും ചിലപ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അമ്പത്തിന ഫിഹ, അങ്ങനെ നാം അതിൽ മുളപ്പിച്ചു ഉൽപാദിപ്പിച്ചു. മിൻകുല്ലി സൗജിൻ, സൗജ് നബാത്ത് എന്നുള്ള അർത്ഥം, സസ്യങ്ങൾ ചെടികൾ. കരീം എന്ന് പറഞ്ഞാൽ നാഫിയ അല്ലെങ്കിൽ ഹസൻ, ഹസനത്ത്. നല്ലോണം ധർമ്മം കൊടുക്കുന്ന ആൾക്ക് കരീം എന്ന് പറയും. സസ്യങ്ങളെ കുറിച്ച് കരീം എന്ന് പ്രയോഗിക്കാൻ കാരണമുണ്ട്. എന്തുകൊണ്ട് സസ്യങ്ങളെ കുറിച്ച്, എല്ലാത്തര സസ്യങ്ങളെ കുറിച്ചും കരീം എന്ന് പ്രയോഗിച്ചു പറഞ്ഞുതരാം. അപ്പൊ കരീം നാഫിയ അല്ലെങ്കിൽ ഹസനത്ത്, സൗജിയുടെ അർത്ഥം നബാത്ത്. അള്ളാഹുവിന്റെ മഖലൂഖ്, അള്ളാഹുവിന്റെ സൃഷ്ടി. അറൂനി റആ നേരത്തെ പറഞ്ഞല്ലേ, അതന്നെ റആ. അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചിരുന്ന അർത്ഥം, അരിനി അല്ലെങ്കിൽ അറൂനി. അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചിരുന്നു, അള്ളാഹുവിന്റെ ഒരു വെല്ലുവിളിയാണ്. മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഉള്ളവർ എന്താണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചത്. മാത എന്താണ്? ഖലഖ സൃഷ്ടിച്ചത്. അല്ലദീന ഒരു കൂട്ടർ, അല്ലദീ അല്ലദാനി അല്ലദീന മിൻ ദൂനിഹി, അവന് പുറമുള്ളവർ. അതായത് അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ എന്താണ് സൃഷ്ടിച്ചത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് അറൂനീന വെല്ലുവിളിയാണ്, തഹദീയാണ് അവിടെ വെല്ലുവിളി. നിങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നുള്ളതാണ്. അല്ല, ഞാൻ അള്ള കാണിച്ചു തരാൻ വേണ്ടി പറയല്ല, അവിടെ വെല്ലുവിളിയാണ്, തഹദീദാണ്, ഭീഷണിയാണ്, താക്കീദാണ്, വെല്ലുവിളിയാണ്. ബലി ലാലിമൂന, എന്നാൽ ലോലിമീങ്ങൾ, ലോലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ലോലിമു ലോലിമൂൻ പറയല്ലോ, ലോലിമ അക്രമകാരികൾ. ഇവിടെ അക്രമകാരികൾ എന്ന് പറഞ്ഞാലും മുശ്രിക്കൂൻ അല്ലെങ്കിൽ കാഫിറൂൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫി ലലാലി മുബീൻ, ലലാല് അറിയാലോ, ലലാലത്ത്. മുബീൻ എന്ന് പറഞ്ഞാൽ ലാഹിർ അല്ലെങ്കിൽ വാളിഹ് അല്ലെങ്കിൽ ബയ്യിൻ എന്നൊക്കെയാണ്. മുബീൻ വ്യക്തമായ, ലലാലത്തിൽ തന്നെയാണ് ആര്? ലാലിമീങ്ങൾ. അപ്പൊ ഇവിടെ ലാലിമീങ്ങൾ ദുൽമു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒന്നിലധികം അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് ദുൽമ, അറിയാലോ. നേരത്തെ നമ്മൾ സമാനെ കുറിച്ചൊക്കെ പറഞ്ഞു പോലെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളും ശിരിക്കുകൾ, അവർ വ്യക്തമായ ലാഹിറായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ ലലാലത്തിൽ തന്നെയാണ്. അർത്ഥം മനസ്സിലായല്ലോ. ഷർഹ് നോക്കിക്കോ. ഖലഖ സമാവാത്തി, അല്ലാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു. ബിഗൈരി അമദിൻ തറവനഹ, നിങ്ങൾക്ക് കാണുന്ന അല്ലെങ്കിൽ തൂണുകൾ കൂടെ. സമാവാത്ത അവിടെ ജംആയിട്ട് പ്രയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഏഴ് ആകാശങ്ങളാണ്. അവിടെ നാല് കാരണങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ആകാശങ്ങളുടെ ഇളമ്, രണ്ട് അതിന്റെ സഅത്ത്, മൂന്ന് അതിന്റെ കസാഫത്ത്, നാല് അതിന്റെ ഇർത്തിഫ. ഇത്രയും കാര്യങ്ങൾ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയണം. ഈ പത്താമത്തെ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾക്കുള്ള തെളിവാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കുദറത്ത്, അതിന്റെ തെളിവ് ആയത്തിലുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിന്റെ തെളിവ് ആയത്തിലുണ്ട്. രണ്ട്, അള്ളാഹുവിന്റെ അപാരമായ ഹിക്മത്ത്, അതിന്റെ തെളിവുകളാണ് പത്താമത്തെ ആയത്തിൽ. മൂന്നാമത്തത് അള്ളാഹുവിന്റെ അപാരമായിട്ടുള്ള റഹ്മത്ത്, സൃഷ്ടികൾക്ക് അവൻ ചെയ്തു കൊടുത്ത, അവന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്തു കൊടുത്ത നിയമത്തുകൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ പത്താമത്തെ ആയത്തിലുള്ളത്. പത്താമത്തെ ആയത്തിന്റെ സന്ദേശം ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിനെ സംബന്ധിച്ച് ഈ ആയത്തിൽ മനസ്സിലാക്കുക. രണ്ട്, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഹിക്മത്ത്, ഹിക്മത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇതിനെ നമ്മൾ മറ്റർത്ഥം മനസ്സിലാക്കരുത്. ഹിക്മത്ത് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തർത്ഥമാണ് പറയേണ്ടതെന്നുള്ളത്. കൗനിയായിട്ടുള്ളത്, ഷറൈ ആയിട്ടുള്ളത്, രണ്ടിലുമുള്ള അള്ളാഹുവിന്റെ ഹിക്മത്ത്. അപ്പൊ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പൊ അതിൽപ്പെട്ട കവിനിയായിട്ടുള്ള ഹിക്മത്തിന്റെ തെളിവ് ഈ ആയത്തിൽ. പിന്നെ മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിന്റെ അവന്റെ സൃഷ്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള റഹ്മത്ത്, ആ മൂന്ന് ആയത്തുകൾക്കുള്ള ആ മൂന്ന് കാര്യങ്ങൾക്കുള്ള തെളിവുകളാണ് ഈ ആയത്തിൽ വരുന്നത്. അപ്പൊ ഏഴ് ആകാശങ്ങളുണ്ട്. അപ്പൊ ആകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആകാശങ്ങളുടെ വലുപ്പം, രണ്ട് ആകാശങ്ങളുടെ വിശാലത, മൂന്ന് അതിന്റെ തിക്നെസ്, നാല് അതിന്റെ ഭീമാകാരമായിട്ടുള്ള അതിന്റെ പിന്നെ ഉയരം. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ ഹദീസുകൾ ധാരാളം കണക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഖുർആനിലെ പല സ്ഥലത്തും ആകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ സാധാരണ ഒന്ന് അഫലാഖലിഖത് വൈലസ്സമായി കൈഫറുഫിയാത്, നിരന്തരമായിട്ട് ആവർത്തിച്ചു വന്നിട്ടുള്ള പദപ്രയോഗം. അപ്പൊ അതിന്റെ ഉയരം, അതിന്റെ വിശാലത, അതിന്റെ തിക്നെസ്. തിക്നെസ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല് അതൊരു അത്ഭുതമാണ്. ഈ ആകാശത്തിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കുദറത്തിനെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞത്. ഖുർആൻ എന്നുള്ളത് എന്താണ്? ഇത് മനുഷ്യന്റെ ബുദ്ധിയോട് സംവദിക്കുന്ന അല്ലെ ഒരു കാര്യമാണ്. ഒരു അന്ധമായിട്ടുള്ള വിശ്വാസത്തെ കുറിച്ച് അല്ല സംസാരിക്കണം. ഖുർആൻ അതിന്റെ തെളിവുകൾ അവതരിപ്പിക്കും, അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതിനൊക്കെ ഖുർആൻ എന്തൊരു കാര്യം പറയുന്നത് അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും. അപ്പൊ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം മലക്കുകളെ നമ്മളാരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകന്മാരുള്ള വിശ്വാസം, ഇത്തരത്തിലുള്ള പരലോകത്തിലുള്ള വിശ്വാസം, സ്വർഗം നരകം, അപ്പൊ അങ്ങനെയുള്ള ഗൈബി ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള ചില തെളിവുകൾ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നത് അവർ നോക്കുന്നില്ലേ എന്നുള്ളത്. ആ നോട്ടം വെറുതെ അല്ല, അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പൊ ഈ ഭൂമി ഒന്നാമത്തെ ആകാശം എന്നിടയിൽ 500 വർഷത്തെ വഴിദൂരം ഉണ്ട് എന്നുള്ളതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഭൂമി, അതിന്റെ ഇടക്ക് ക്യാപ്, അതിന്റെ ഇടക്കുള്ള ഒന്നാമത്തെ ആകാശം. പിന്നെ ഓരോ ആകാശത്തിന്റെയും തിക്നെസ് 500 വർഷത്തെ വഴിദൂരം ഉണ്ട് എന്നുള്ളതാ കട്ടി 500 വർഷത്തെ വഴിതരും. അത് ഹദീസിൽ വിശദമായിട്ട് വന്നിട്ടുണ്ട്. ആസാറുകൾ വന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വിശുദ്ധ ഖുർആനിലെ ഹദീസിലൊക്കെ ധാരാളം കണക്കിന് വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിന്റെ ഒരു തെളിവാണെന്ത് സമാവാത്ത് എന്നുള്ളത്. അങ്ങനെ ഓരോ ആകാശങ്ങൾ, ഏഴ് ആകാശങ്ങൾ, ഈ ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ബിഗൈരി അമദി, തൂണുകൾ കൂടാതെ. രണ്ട് തഫ്സീറാണ് അതിന് വന്നിട്ടുള്ളത്. അതിന് ഒന്നാമത്തെ തഫ്സീർ, തൂണുകളുണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ബിഗൈരി അമദിൻ തറവുന, തൂണുകളുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഇതേ ആയത്ത് സൂറത്ത് റഅദിൽ വന്നിട്ടുണ്ട്. റഅദിലെ രണ്ടാമത്തെ ആയത്ത് എടുത്തു നോക്കിയാൽ മതി. അല്ലാഹുല്ലദീ റഫഅസ് സമാവാത്തി ബിഗൈരി അമദിൻ തറവുനഹ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് തഫ്സീറുകൾ, ഒന്നാമത്തെ തഫ്സീർ തൂണുകളുണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ബിഗൈരി അമദിൻ, തൂണുകൾ കൂടാതെ, തറവുനഹ, നിങ്ങളത് കാണുന്നില്ല. തൂണുകളുണ്ട് നിങ്ങളത് കാണുന്നില്ല, അതാണ് അതിന്റെ ഒന്നാമത്തെ തഫ്സീർ. അതായത് ലഹ അമദുൻ ലാ തറവുനഹ, അതിന് തൂണുകളുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. അതിന്റെ രണ്ടാമത്തെ തഫ്സീർ എന്ന് ചോദിച്ചാല് ലൈസ ലഹ അമദുൻ, അസ്രി ആയിട്ട് തന്നെ അതിനെന്തില്ല, അടിസ്ഥാനപരമായിട്ട് തന്നെ തൂണുകളില്ല. രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. രണ്ടാണെങ്കിൽ ഇതെന്താണ്? അള്ളാഹുവിന്റെ കുദറത്തിന്റെ ഭാഗമാണ്. രണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തഫ്സീറിലുള്ള ഇഖ്തിലാഫ് ഖിലാഫിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഖ്തിലാഫ് തനവുണ്ട്, ഇഖ്തിലാഫ് തലാദ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ് നോക്കുക എന്താന്നുള്ളത്. ഇത് ഇഖ്തിലാഫ് തനവയിൽ പെട്ടതാണ്. തൂണുകൾ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും, തൂണുകൾ ഇല്ലാതെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ രണ്ടും അള്ളാഹുവിന്റെ അപാരമായ കുദറത്തിന്റെ തെളിവാണ്. തൂണുകളോടുകൂടി സൃഷ്ടിച്ചു പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല. തൂണുകൾ ഉണ്ട് നിങ്ങൾക്ക് കാണൂല, അത് അള്ളാഹുവിന്റെ കുദറത്താണ്. അള്ളാഹു അസീസാണ്, അള്ളാഹു ഖുവ്വത്തുള്ളവനാണ്, അള്ളാഹു ജബ്ബാറാണ്. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൂണുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. തൂണുകൾ ഇല്ലാതെ സൃഷ്ടിച്ചു. ബിഗൈരി അമദിൻ തറവുനഹ, നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ കാണുമ്പോൾ തൂണുണ്ട് ആകാശത്തിന്? ഇല്ല. അപ്പൊ ആ തറവുനഹ എന്നുള്ളത് ആ നഫീനെ തെക്കിത് ചെയ്യുന്നതാണ് ഇബ്നു കസീർ ഒക്കെ പറഞ്ഞത്. മാത്രമല്ല ഇബ്നു കസീർ മുൻഗണന കൊടുത്തിട്ടുള്ളത് തൂണുകൾ ഇല്ല എന്നാണ്. ബേസി അസ്രിയായിട്ട് തന്നെ തൂണുകളില്ല. അതിന് ഹജ്ജിൽ 65-ാമത്തെ ആയത്ത് തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു കസീർ മാത്രമല്ല പല മുഫസ്സിരീങ്ങളും, പ്രധാനപ്പെട്ട പല മുഫസ്സിരീങ്ങളും. അപ്പൊ രണ്ട് തഫ്സീറായാലും കുഴപ്പമില്ല. രണ്ട് തഫ്സീറാണെങ്കിൽ എന്താണ്? അള്ളാഹുവിന്റെ കുദറത്തിന്റെ ഭാഗമാണ്. ഇബ്നു സൈമിനൊക്കെ പറഞ്ഞെന്ന് വെച്ചാല് അവിടെ ഒന്നുകൂടി അക്മലായത് ഏതാണ്? തൂണുകൾ ഇല്ലാതെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കാരണം സൂറത്ത് ഹജ്ജിൽ ആയത്തിൽ വരുന്നത് എന്താ പറയുക? യുംസിഖു സമാഅ അൻ തഖാഅ അലൽ അർളി ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹു ആകാശത്തെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത്ര വലിയ സാധനത്തങ്ങളാലോചിച്ചു. അതിന് ചില ആസാറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇയാസ് ബിൻ മുആവിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭൂമിക്കുമുള്ളിൽ ഒരു കുബ്ബ പോലെയാണ് ആകാശം എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാൻ നല്ല കുറയാണ്ട് പോകും, ഞാനത് വിശദീകരിക്കണില്ല. അപ്പൊ ഈ രണ്ട് തഫ്സീറുകളെ നമ്മൾ പിടിച്ചു പോകാം. വേറെ അതിൽ വന്നിട്ടുള്ള ആസാറുകള് സറുകളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അത് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട് ഭൂമിക്ക് മുകളിൽ ഒരു കുബ്ബ പോലെയാണ് ആകാശം എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുബ്ബ പോലെ എന്ന് പറഞ്ഞാൽ തൂണുകളില്ലാതെ അള്ളാഹ് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഭൂമിയിൽ വീണു പോകാതെ ആകാശത്ത് അള്ളാഹ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ രണ്ട് തഫ്സീറാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഖലഖ സമാവാത്ത്, ഈ ഭീമാകാരമായിട്ടുള്ള, അതിവിശാലമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ഉയരമുള്ള, തിക്നെസ് ഉള്ള, അല്ലെ, ഭൂമിക്കും ഒന്നാനാകാശത്തിനുമിടയിൽ 500 വർഷത്തെ വഴുതൂരമുള്ള ഈ ഒരു സൃഷ്ടിപ്പ്, അള്ളാഹ് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ സൃഷ്ടിപ്പാണോ ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണോ? ആനത്തും അഷദ്ദു ഖൽഖൻ അല്ലേ എന്നൊക്കെ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ആകാശങ്ങൾ അള്ളാഹു തൂണുകൾ കൂടാതെ സൃഷ്ടിച്ചിരിക്കുന്നു. തറവുനഹ അവിടെ തെക്കിയതായിട്ട് വരും, തൂണുകൾ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ. അറായതിലെ രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. വൽഖാഫിൽ അർളി റവാസിയ, അള്ളാഹു ഭൂമിയിൽ എന്ത് സ്ഥാപിച്ചു? പർവ്വതങ്ങളെ സ്ഥാപിച്ചു. പർവ്വതങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ കുറെ വന്നിട്ടുണ്ട്. ബൽജിബാല അർസാഹ എന്ന് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ബൽജിബാല അർസാഹ, അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അള്ളാഹു ഭൂമി എന്താക്കി, അല്ല പിന്നെ ഭൂമിയിൽ ഈ പർവ്വതങ്ങളെ ആണികളാക്കി വെച്ചിട്ടുണ്ട്. ബൽജിബാല ഉത്താദ, ഖുർആൻ തന്നെ വേറെ ഒരുപാട് സ്ഥലത്ത് ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഈ ആണികളാണ് എന്ത് ചെയ്യുന്നത്, ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ ആ ഭൂമിയെ പിടിച്ചു വെക്കുന്നത് ഏതാണ്, ഈ ആണികളാണ്, ഈ പർവ്വതങ്ങളാണ്, പർവ്വതങ്ങളാവുന്ന ആണികളാണ്. ഈ പർവ്വതങ്ങളാവുന്ന ആണികളില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കറിയോ, ഭൂമി അതിലുള്ളവരെയും കൊണ്ട് ഇളകും, ചാഞ്ഞും ചെരി. അങ്ങനെയാവുമ്പോൾ മനുഷ്യന്മാർക്ക് കൃഷി ചെയ്യാൻ പറ്റൂല, മനുഷ്യന്മാർക്ക് അതിലൂടെ നടക്കാൻ പറ്റൂല, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. അപ്പൊ ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ അള്ളാഹ് എന്ത് ചെയ്യണം, അവിടെ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കണം, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു സ്ഥാപിച്ചിരിക്കണം. അതുകൊണ്ടാണ് റവാസിയ എന്നുള്ളതിന് ജിബാലൻ സവാബിത എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുള്ളത്. ജിബാലൻ സവാബിത, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതാണ് പർവ്വതങ്ങൾ ആണികളാക്കിയെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഭൂമിയും പർവ്വതങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഇത് തഫ്സീറുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഭൂമി അതിലുള്ളവരെയും കൊണ്ട് ഇളകി പോകാതിരിക്കാൻ, ചാഞ്ഞു പോകാതിരിക്കാൻ, ചെരിഞ്ഞു പോകാതിരിക്കാൻ, മനുഷ്യന്മാർക്ക് ഭൂമിയിലൂടെ നടക്കാൻ, അവർക്ക് ഭൂമിയിൽ അവരുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അത് ഈ ഭൂമിയിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഖുർആന്റെ ഓരോ പ്രയോഗങ്ങൾ, ആണികൾ, പർവ്വതം എത്രത്തോളം മുകളിലേക്കുണ്ടോ അതിന്റെ ഇരട്ടി, അതിന്റെ അടിയിലേക്കുണ്ട്, ആഴത്തിലേക്കുണ്ട് എന്നുള്ള പഠനങ്ങൾ കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ നിങ്ങൾ വേറെ അത് മനസ്സിലാക്കാം. ഇതിന്റെ തഫ്സീറുകളിൽ കുറെ കാര്യങ്ങളൊക്കെ പലരും വിശദീകരിച്ചിട്ടുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ അള്ളാഹു ഈ ഭീമാകാരമായിട്ടുള്ള ആകാശങ്ങളെ സൃഷ്ടിച്ചു, തൂണുകളില്ലാതെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അത് അള്ളാഹുവിന്റെ അപാരമായിട്ടുള്ള കുദ്രത്താണ്. അതേപോലെ തന്നെ ഭൂമി അതിലുള്ളവരെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കാൻ, ഇളകിപ്പോയ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാർക്ക് അതിൽ ജീവിക്കാൻ പറ്റാത്തൊരു സംവിധാനം വരും, അവസ്ഥ വരും. അതില്ലാതിരിക്കാൻ വേണ്ടി അതിലെന്ത് ചെയ്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങള്, മലകള് അള്ളാഹു സ്ഥാപിച്ചു. അതാണ് വാൽഖാഫിൽ അർദ് റവാസിയ, പർവ്വതങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വേറെ ഒരുപാട് വന്നിട്ടുണ്ട്. അതാണ് അൻ തമീദ വിക്കും. അൻ തമീദ വിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലാ തമീദ വിക്കും എന്നാണ്, അല്ലാ തമീദ വിക്കും. അത് ഭാഷാപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതിന്റെ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. അവിടെ ലാ നഫീന്റെ ലാ അവിടെ വരുന്നുണ്ട്, അത് മഹദൂഫാണ്, അത് കളയപ്പെട്ടിരിക്കണം, അവിടെ മുഖദ്ദറാക്കാണ്, അതവിടെ സങ്കല്പിക്കും അല്ലാ തമീദ. അപ്പൊ അവിടെ അല്ലാ തമീദ എന്നാണ് അർത്ഥം വരിക, ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ. അല്ല, അവിടെ ലാ നഫീന്റെ ലാ ഉണ്ട്, അതവിടെ മഹദൂഫാണ്, അതവിടെ മുഖദ്ദറാക്കണം, അത് സങ്കല്പിക്കണം, കരുതണം. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, അവിടെ കറാഹത്ത് അൻ തമീദ വിക്കും എന്നുള്ളതാണെന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഭൂമി നിങ്ങളെയും കൊണ്ട് ചെരിഞ്ഞു പോകുമെന്നതിനാൽ, ആ കാരണം കൊണ്ട് അള്ള എന്ത് ചെയ്തു, അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു, അങ്ങനെ അർത്ഥം പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ നമ്മള് ഭാഷ പഠിക്കുമ്പോൾ എത്രത്തോളം ഭാഷ പഠിക്കണോ അത്രത്തോളം ഖുർആന്റെ ലഫ്ലുകൾ നമുക്ക് പിന്നെ അതിന്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അറബി ഭാഷയോട് എത്രത്തോളം വന്നുണ്ടോ അതിനനുസരിച്ചിട്ട്. അപ്പൊ ഖുർആന്റെ ഓരോ പ്രയോഗങ്ങളും നമ്മൾ പറഞ്ഞത് വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള പ്രയോഗമാണ്. അപ്പൊ അള്ളാഹു എത്ര ഹിക്മത്തോട് കൂടിയിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. അൻ തമീദ ബിക്കും, അതാണ് ആ പിന്നെ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കാൻ. അൻ തമീദ തഹറക്ക, ഇത് തറവ, ചെരിഞ്ഞു പോകാതിരിക്കാൻ, ചാഞ്ചാടാതിരിക്കാൻ അള്ളാഹു ഭൂമിയിൽ എന്ത് ചെയ്തു, പർവ്വതങ്ങളെ ഉറപ്പിച്ചു, സ്ഥാപിച്ചു. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു, എല്ലാ തരത്തിലുള്ള ദാബത്തുകളെയും അള്ളാഹു അതില് വിന്യസിപ്പിച്ചു. ബസ്സ, ഫറക്ക, ദറ എന്നൊക്കെയാണ് എല്ലാ തരത്തിലുള്ള ദാബത്തുകളെയും. ഇത് അർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് ഖുർആന്റെ ഈ പ്രയോഗം. അവിടെ മിൻ കുല്ലി ദാബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അൻവാകളെ സൂചിപ്പിക്കണം. ആ കുല്ല് എന്നുള്ളത് അതിന്റെ അൻവാകൾ, പലതരത്തിലുള്ള അനവുകളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ കുദറത്തിന്റെ പിന്നെ അടയാളങ്ങളാണ്. ഏതെല്ലാം തരത്തിലുള്ള ജന്തുക്കളാണ്, ജീവികളാണുള്ളത്, വലുത് ചെറുത്, നമുക്ക് കാണാൻ പറ്റുന്നത് കാണാൻ പറ്റാത്തത്, നമ്മൾ ഇതൊക്കെ എന്തിനാണ്, മനുഷ്യന് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ തിന്നണതുണ്ട് ചിലത്, അതിന് നമ്മൾ കുടിക്കണതുണ്ട്, പാല് കുടിക്കണതുണ്ട് അല്ലെ, ചിലതിന്റെ മാംസം നമ്മൾ തിന്നും, ചിലതിന്റെ മേലെ നമ്മൾ യാത്ര ചെയ്യും, ചിലതിനെ കൊണ്ട് ജോലി എടുപ്പിക്കും, ഇങ്ങനെ പലതരത്തിൽ പല കോലത്തിൽ ഇതൊക്കെ പാടെ വിശദീകരിക്കാൻ നിന്നാൽ ഇതൊക്കെ എന്താണ്, ഓരോന്ന് അത്ഭുതങ്ങളാണ്. ഇതൊക്കെ വിനസമീനൊക്കെ അത് വിശദീകരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. വബസ്സ ഫീഹാമിൻ കുല്ലി ദാബ്ബ, പലതരത്തിലുള്ളത്, പല സൈസുള്ളത്, അതാണ് മിൻകുല്ലി ദാബ, പല തരത്തിലുള്ളത്. ഇതൊക്കെ ആർക്കറിയാം എത്ര ഉണ്ട് എന്നുള്ളത്, നമുക്ക് മനുഷ്യന്മാർക്ക് എത്ര പരിചയമുണ്ട്, ഇതിനകത്ത് ഈ ദാബത്തുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കണതാരാ, തീറ്റ കൊടുക്കണതാരാ, തീറ്റകളൊക്കെ താമസം എവിടെ, മനുഷ്യന്മാർക്ക് എത്ര പരിചയമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു ഉറുമ്പിനെ തന്നെ എടുത്താൽ, അല്ലെങ്കിൽ പക്ഷികൾ എടുത്താൽ അതിൽ എത്ര തരാണ് ആർക്കറിയാം, അല്ലെങ്കിൽ ജന്തുക്കൾ എടുത്താൽ എത്ര തരാണ്, നമ്മളെ കണ്ണുകൊണ്ട് കാണാവുന്നത് കാണാൻ പറ്റാത്തത്. അപ്പൊ ഇതൊക്കെ എന്താണ്, എന്നൊക്കെ ആര് ചെയ്തതാ? എന്നൊക്കെ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തിന്റെ ഭാഗമാണ്, ഹിക്മത്തിന്റെ ഭാഗമാണ്. അവ സഫീഹാ മിൻ കുല്ലി ദാബ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തൂണുകൾ കൂടാതെ ആകാശത്ത് സൃഷ്ടിച്ചു. രണ്ട്, ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ അതിൽ പർവ്വതങ്ങളെ വെച്ചു. മൂന്ന്, അത് മാത്രമല്ല ചെയ്തത്, പിന്നെ ആ ഭൂമിയിൽ അവൻ ജന്തുക്കളെ, ഹെവാനുകളെ, ഹെവാനാത്തുകളെ പിന്നെ ഉണ്ടാക്കി. അതിന്റെ മീൻ കുല്ലി എന്നുള്ളത് അവിടെ അൻവാകുകളാണ്, പലതരത്തിലുള്ള വൈവിധ്യങ്ങളായ. വാഞ്ചല്ലാമിനസമായി മാ, എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ഉപരിയിൽ നിന്നും അവിടെ അതിനർത്ഥം പറഞ്ഞത് മഴ എന്നുള്ള അർത്ഥം. അപ്പൊ സമാഗ എന്നുള്ളത് യുത്തലക്കോല മാനേനി, രണ്ട് അർത്ഥങ്ങൾ പ്രയോഗിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉപരിയിൽ നിന്നുള്ള അർത്ഥമാണ്. കാരണം എന്താണ്? ഖുർആൻ തന്നെ വേറെ ആയത്തുകൾ വന്നിട്ടുണ്ട്, അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത് സഹാബിൽ നിന്നാണെന്നുള്ളത് വന്നിട്ടുണ്ട്, മേഘത്തിൽ നിന്നാണ്. അത് ഖുർആന്റെ വേറെ ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ സമാഗ എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒന്നാമത്തെ ആകാശം, അല്ലെങ്കിൽ ദുനിയ എന്നുള്ളത് മനസ്സിലാക്കണ്ട. മഴനെ കുറിച്ച് അത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇവിടെ വാഞ്ചല്ലാമിനസമായി എന്ന് പറയുമ്പോൾ ആ ബിന അല്ല ഉദ്ദേശിക്കുന്നത്, സമാ ദുനിയ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മീതെ, അതായത് സഹാബിൽ നിന്ന് മേഘം. ഖുർആനിൽ പല സ്ഥലത്ത് വന്നതാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകണം. സഹാബിൽ നിന്നാണ് അള്ളാഹുമായി വർഷിപ്പിക്കുന്നത്, അതിന്റെ രീതികൾ എങ്ങനെയാന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുള്ള ആയത്തെ തന്നെ വിശദമായിട്ട് വന്നിട്ടുണ്ട്. വാൻസല്ല നാം ഇറക്കിമിനസമായി, ഉപരിയിൽ നിന്ന്, മുകളിൽ നിന്ന്, മാ മത്തർ അൽ മത്തർ ഫാമ്പത്തിന ഫിഹാമിൻ കുല്ലി സൗജിൻ കരീം, എന്നിട്ട് അത് എന്ത് ചെയ്തു? ഫാമ്പത്തിന ഫിഹാമിൻ കുല്ലി സൗജിൻ കരീം. സൗജ് എന്ന് പറഞ്ഞാല് അവിടെ അർത്ഥം നബാത്ത് എന്നുള്ള അർത്ഥം. പലതരത്തിലുള്ള മിൻ ജമീ അസ്നാഫിൻ നബാത്താത്തി എന്നാണ്, പലതരത്തിലുള്ള സസ്യങ്ങളെ, സസ്യലതാദികളെ ഉൽപ്പിച്ചു, പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? പിന്നെ ഉൽപ്പാദിപ്പിച്ചു പലതരത്തിലുള്ള സസ്യലതാദികൾ. അവിടെ കരീം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് അത് നാഫിയാണ്, ഉപകാരമുള്ളത്. രണ്ടർത്ഥങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹസനത്ത്, ഒന്ന് അത് കാണാനുള്ള രസം, ഈ സസ്യങ്ങള് അതിന്റെ വ്യൂ സീനറി. കരീം എന്ന് പറഞ്ഞാല് നാഫി, കരീം, അതുകൊണ്ടാണ് നല്ല ധർമ്മം കൊടുക്കുന്ന ആളെ കരീം എന്ന് പറയും. അപ്പൊ ഈ സസ്യങ്ങളെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ മനുഷ്യന് ഉപകാരത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. വളരെയധികം ഉപകാരമുള്ള പല തരത്തിലുള്ള പല കോലത്തിലുള്ള സസ്യലതാദികളെ അള്ളാഹു സൃഷ്ടിച്ചു. മിൻകുല്ലി സൗജിൻ കരീം, അവിടെ കരീം എന്നുള്ളതിന്റെ അർത്ഥം അവിടെ മനസ്സിലാക്കണം. മിൻകുല്ലി സൗജിൻ കരീം, അവിടെ കുല്ലി എന്നുള്ളത് എന്തുകൊണ്ട്, എന്തിനുകൊണ്ടെന്നതാ? മിൻകുല്ലി, അവിടെ കുല്ലി എന്നുള്ളത് അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ സിൻഫു നൗ ആണ്, സിൻഫ് നൗ, അതിന്റെ ടൈപ്പുകൾ, അതിന്റെ ഗ്രേഡ്, കാറ്റഗറികൾ പലതരത്തിലുള്ള എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് അറിയാം. ഇപ്പൊ നേരത്തെ ദാബത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ കോലത്തിലാണ്, അത് ഓരോന്നും കൊണ്ട് ഓരോ ഉപകാരമാണ്. ചിലത് കയ്പുള്ളത്, ചിലത് കയ്പില്ലാത്തത്, ചിലത് വലുപ്പം കൂടിയത്, ചിലത് വലുപ്പം ഇല്ലാത്തത്, ചിലത് നിറമുള്ളത്, കളറില്ലാത്തത്, അത് കളറുള്ള തന്നെ പിന്നെ ഏതൊക്കെ കോലത്തിലാണ്, എത്ര ഇനാണ്. അപ്പൊ ഇതൊക്കെ പാടെ നോക്കിയാൽ ഇതിന്റെ ഒക്കെ അത്ഭുതം എന്താണ്? പാമ്പത്തിന നാം ഉൽപ്പാദിപ്പിച്ചു. ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ ആര് ചെയ്തു? ഇന്ന് അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് പറയാൻ പറ്റുമോ ഇത് ഇന്ന ആളാണ് ഈ ദാബത്തിനൊക്കെ ഇവിടെ തീറ്റ കൊടുക്കുന്നതും അതിറ്റകളൊക്കെ സൃഷ്ടിച്ചതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മിൻകുല്ലി സൗജിൻ കരീം? ആർക്കും പറയാൻ പറ്റൂല. അല്ലെ, ഇതൊക്കെ അല്ല അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെയും ആ മനസ്സിനെ തൊട്ടുകൊടുത്താണ്. അമ്പത്തിന ഫിഹാ മിൻകുല്ലി സൗജിൻ കരീം, അവ വ്യത്യസ്തമായിട്ടുള്ള പല ടൈപ്പിലുള്ള, പല കോലത്തിലുള്ള, പല ഗ്രേഡിലുള്ള, പല തരത്തിലുള്ള. ഒരു സാധനം തന്നെ എടുത്താൽ എത്ര തന്നെ, പരിയനെ എടുത്തോക്ക്, അല്ലെങ്കിൽ ഒരു ഗോതമ്പ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെടി, ഒരു മരം, അത് എത്ര ടൈപ്പാ. ഒരു വർഗത്തിൽ തന്നെ പല സൈസ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ എന്താണ്? മനുഷ്യർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട് അതാണ് മിൻകുല്ലി സൗജിൻ കരീം എന്ന് പ്രയോഗിക്കാനുള്ള കാരണം. കരീം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം മൻഫഅത്ത് ഉള്ളത്, അല്ലെങ്കിൽ നാഫിയോ എന്നുള്ള അർത്ഥം. ഇതൊക്കെ അള്ളാഹുവിന്റെ, അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത ഇഹ്സാനിന്റെ ഭാഗമാണ്, അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത അവന്റെ ഫളലിന്റെ ഭാഗമാണ്, അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. പാമ്പത്തിന ഫിഹാ മിൻകുല്ലി സൗജിൻ കരീം, ഹാദാ ഖൽഖുല്ലാഹി, ഇതാകുന്നു അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ അതിലുള്ള പർവ്വതങ്ങളുടെ സൃഷ്ടിപ്പ്, അതിലുള്ള ജന്തുക്കളെ അള്ളാഹു വിന്യസിപ്പിച്ചത്, ആകാശത്തിൽ നിന്ന് മഴ പിന്നെ ഇറക്കിയത്, അത് മുഖേന അള്ളാഹു സസ്യങ്ങളെ മനുഷ്യർക്ക് ഉപകാരമുള്ള, മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്ക് ഉപകാരമുള്ള, അവിടെ പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് മനുഷ്യർക്കും ജന്തുക്കൾക്കും ഉപകാരമുള്ള സസ്യലതാദികളെ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചത്, ഇതൊക്കെ അതാ ഖൽഖുല്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഹാദാ ഖൽഖുല്ലാഹ്, അത് എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ മനുഷ്യരോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. എന്നിട്ട് വെല്ലുവിളിക്കാണ്, ഫ അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇവിടെ ഫ അറൂനി എന്നുള്ളത് അഹ്ലു മക്കാരാണ് ഉദ്ദേശിക്കുന്നത്, ഏതായാലും മുശ്രിക്കുവാൻ. ഇനി ആ മുശ്രിക്കുകൾ മാത്രമല്ല, ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്. ഖുർആന്റെ പ്രഥമ അഭിസംബോധന മക്കത്തെ മുശ്രിക്കുകളാണല്ലോ. ഫ അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നുള്ളതാ. മാതാ ഖലഖല്ലദീന മിൻ ദൂനി, അവിടെ മാതാ ഖലഖല്ലദീന മിൻ ദൂനിഹി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളെ ഇബാദത്തുകൾ കൊടുക്കുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യർ, നിങ്ങളുടെ ഇലാഹുകൾ, നിങ്ങളുടെ ബിംബങ്ങൾ, അതെന്തോ ആകട്ടെ, അവരെന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. അപ്പൊ അള്ളാഹു ചോദിച്ചറിയല്ല, ഇതെന്താണ്? തഹദ്ദിയാണ്. തഹദ്ദി എന്ന് പറഞ്ഞാല് ഇത് വെല്ലുവിളിയാണ്, എന്താണ് സൃഷ്ടിച്ചത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരും, അള്ളാഹുവിന്റെ വെല്ലുവിളി. അറൂനി മാതാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അപ്പൊ ഇത് വെല്ലുവിളിയാണ്, വെല്ലുവിളിയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ ഖാലിക്ക്, അതായത് റുബൂബിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു അവരെ ഉത്തരം മുട്ടിക്കാണ് ചെയ്യുന്നത്, മനസ്സിലാണ്ടല്ലോ സംഗതി. അള്ളാഹു അവരെ ഉത്തരം മുട്ടിക്കാണ്. ഇതൊക്കെ സൃഷ്ടിച്ചത് വേറൊരാണെന്നുള്ളത് ആരെങ്കിലും പറയോ? ഏതെങ്കിലും മുശ്രിക്ക് പറയോ? ഇപ്പറഞ്ഞിട്ടുള്ള ആകാശങ്ങള്, ഇപ്പറഞ്ഞിട്ടുള്ള പർവ്വതങ്ങള്, ഇപ്പറഞ്ഞിട്ടുള്ള ദാബത്ത്, മഴ വർഷിപ്പിച്ചത്, അതേപോലെ തന്നെ സസ്യലാദികൾ ഉത്പാദിപ്പിച്ചത്, ഇത് അവർ വിളിച്ചു പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധ്യനാണ് അല്ലെങ്കിൽ പിന്നെ എന്നാ ആളാണെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അത് അവർക്ക് അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു മനുഷ്യനും അറിയുന്നൊരു യാഥാർത്ഥ്യമല്ലേ അത്? ഈ പറഞ്ഞൊന്ന് സൃഷ്ടിച്ചിട്ടുള്ളത് അവരല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് അള്ളാഹുവാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉലൂഹിയത്വം അംഗീകരിക്കണം. കാരണം ഇത് അല്ല മാത്രമാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ റബ്ബ്, ഇതിന്റെയൊക്കെ ഖാലിക് അള്ളാഹുവാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ല മാത്രമാണ് ഇലാഹ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കണം. അതാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് ഹാദാ ഖൽഖുല്ലാ ഫാറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനിഹി, മരിച്ചുപോയ മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാകട്ടെ, അല്ലാത്ത മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാകട്ടെ, അവരോടുള്ള വെല്ലുവിളിയാണ് ഫാറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചേ മാദാ ഖലഖ അല്ലദീന മിൻ ദൂനിഹി, അവരെന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഇതിലെന്തെങ്കിലും ഒരു പങ്ക്, ഒരു ഷെരീക്ക് അവർക്കുണ്ടോ? അപ്പൊ ഇവിടെ ഇബാദത്ത് അത് ഇഖ്ലാസ് ഉണ്ടാകണമെന്നുള്ളതാണ്, അതിൽ ഇഖ്ലാസ് ഉണ്ടാകുന്ന അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കുന്നുള്ളത്, അതാണ് ഖാദ ഖൽഖുല്ല ഫാറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന. എന്നാൽ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന് പുറമെ അത് പങ്കാളികളെ വെച്ചു, അതുകൊണ്ട് അവർ ളാലിമീങ്ങളായി, അവർ മുശ്രിക്കുകളായി, ഷിർക്ക് ചെയ്തു. ആ ഉലൂഹിയത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ഒരു കൊടുത്തു ബലിൽ ളാലിമൂന, ആ ളാലിമീങ്ങൾ ഫിൽ ളലാലി മുബീൻ, അവർ വ്യക്തമായ ളലാലത്തിലാണ്. അവർ ബസീറത്തിലല്ല, ഇൽമിലല്ല. പിന്നെന്താ, ഇൽമിലും ബസീറത്തിലും അല്ലെങ്കിൽ ളലാലത്തിലാണ്. അപ്പൊ ഷിർക്ക് എന്നുള്ളത് ളലാലത്താണ്, ഫി ളലാലി മുബീൻ, വ്യക്തമായിട്ടുള്ള ളലാലത്തിലാകുന്ന ആര്? ഈ ളാലിമീങ്ങൾ. അപ്പൊ ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ മുശ്രിക്കുകളെ വ്യക്തമായിട്ടുള്ള വഴികേടിലാവുന്നു. അപ്പൊ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ള മാത്രമാണ് റബ്ബ്, അള്ള മാത്രമാണ് സൃഷ്ടാവ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇബാദത്തുകളും അള്ളാഹുവിന്റെ ആ ഉലൂഹിയത്ത് കൂടി നിങ്ങൾ അംഗീകരിക്കണം. അപ്പൊ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഇത്? ഒന്ന്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പ് ഉണ്ടോ? രണ്ട്, പർവ്വതങ്ങളെ അള്ള സ്ഥാപിച്ചത്, അതൊക്കെ ഓരോന്നും വിശദീകരിക്കാൻ നിന്നാല് മണിക്കൂറുകൾ എടുക്കും. രണ്ട്, ജന്തുക്കളെ സൃഷ്ടിച്ചത്, മൂന്ന്, ജന്തുക്കളെ സൃഷ്ടിച്ചത്, നാല്, അള്ളാഹു ആകാശത്തിന് മഴ വർഷിപ്പിച്ചത്, അഞ്ചാമത്തത് സസ്യലതാദികളെ, മനുഷ്യന് ഉപകാരമുള്ള സസ്യലതാദികളെ സൃഷ്ടിച്ചത്. ഇതേതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ കുദറത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു ന്യൂനത, ഫാൾട്ട് ആർക്കും ചൂണ്ടിക്കാണിച്ചുതരാൻ പറ്റില്ല. ഇതിൽ അള്ളാഹുവിന് പങ്കുകാരില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാ പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾ ജഹലിലും നിങ്ങളുടെ ദലാലത്തിലും ഷിർക്കിലും തന്നെയാണെങ്കിൽ വലുദ്ലാലിമൂന ഫി ളലാലിം മുബീൻ, നിങ്ങൾ വ്യക്തമായ ളാലിമീങ്ങൾ വ്യക്തമായ വഴികളിൽ തന്നെയാകുന്നു. അപ്പൊ ഇത് ഇഫ്ലാക്ക, അപ്പൊ 11 ആയത്തുകളായി. പഠിക്കുന്ന ആളുകൾ മാഷാ അല്ലാ ലുക്കുമാനിലെ 11 ആയത്തുകളെ ഇഫ്ലാക്കിയിട്ടുണ്ടാവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.